ആവിഷ്കാരം പ്രാഥമികമായും ഒരു സൈദ്ധാന്തിക പ്രവർത്തനമാണെന്ന കാര്യം ക്രോച്ചെ ആവർത്തിക്കുന്നു. അത് പ്രയോഗത്തിനും ദൈക്ഷണിക വിജ്ഞാനത്തിനും മുമ്പിലാണ് നിലനിൽക്കുന്നതാണ്. ആവിഷ്കാരത്തിന് ഉപായങ്ങൾ ഇല്ല, കാരണം അതിന് ഒരു ഉപേയം ഇല്ല. പേജ് 134. ഒരെഴുത്തുകാരൻ നോവലിലോ നാടകത്തിലോ ഒരു നവ്യസങ്കേതം കണ്ടെത്തിയതായി പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ പുതിയ സങ്കേതം ആ പുതിയ കൃതി തന്നെയാണെന്നാണ് വാസ്തവം. ഒരു നാടകകൃത്തിൻ്റെ സങ്കേതം അയാളുടെ നാടക പരികൽപ്പന തന്നെയാണ്. കലയെ വർഗീകരിക്കാനുള്ള എല്ലാ യത്നങ്ങളും അസംബന്ധമാണെന്ന് ക്രോച്ചെ വിധിക്കുന്നു. കലയിലെ സ്ഥാപിത വ്യവസ്ഥകളെയും വർഗങ്ങളെയും വിവരിക്കുന്ന സർവഗ്രന്ഥങ്ങളും കത്തിച്ചു കളയണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കാരണം അത്തരം വ്യവസ്ഥാപനങ്ങൾ സാഹിത്യത്തിലും കലയിലും അസാധ്യമാണ്. ദൃശ്യകല, ശ്രവ്യകല, ഭാവനാത്മകല എന്നിങ്ങനെ സാമാന്യമായ ഒരു വർഗീകരണം നിലവിലുണ്ടല്ലോ. സ്ഥലപരം, കാലപരം, നിശ്ചലം, ചലനാത്മകം എന്നിങ്ങനെയും കലയെ വർഗീകരിക്കാം. ക്ലാസിക്, റൊമാൻറ്റിക്, ഓറിയൻ്റൽ ഇതാദ്യ വിഭാഗരണങ്ങളും പ്രഖ്യാപിതമാണ്. ഇവയെല്ലാം തന്നെ വെറും അസംബന്ധങ്ങളാകുന്നു. ലാവണ്യ വസ്തുതയുടെ അവശ്യവസ്ഥയാണ് കലയുടെ ശാസ്ത്രീയത്തിനടിസ്ഥാനം. കല പ്രായോഗിക മൂല്യത്തിൽ നിന്ന് മുക്തമാണ്. കല എന്നാൽ ബാഹ്യകൃത്യ കല എന്നു മാത്രം ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപയോഗിതയ്ക്കും സദാചാരത്തിനും അവിടേക്ക് കടന്നു വരാനാകും. ആത്മാവിൽ രൂപപ്പെടുന്ന എല്ലാ അന്തർജ്ഞാന ആവിഷ്കരണങ്ങളും നാം പുറത്തെടുക്കുന്നില്ല. സർവചിന്തകളും നാം ഉച്ചസ്വരം പ്രഖ്യാപനം ചെയ്യുന്നില്ല. എല്ലാം എഴുതുന്നില്ല, വരയ്ക്കുന്നില്ല. അന്തർജ്ഞാനങ്ങളിൽ ചിലതു മാത്രമാണ് നാം പുറത്തെടുക്കുന്നത്. നാം ഒരു അന്തർജ്ഞാനം തിരഞ്ഞെടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തീരുമാനമെടുക്കുന്നതോടെ ഉപയോഗിതയും യുക്തിയും മറ്റും കടന്നു വരികയായി. ശുദ്ധലാവണ്യ ശാസ്ത്രത്തിൻ്റെ സീമയിൽ ഉള്ളടങ്ങുന്നതല്ല ഇതൊന്നും. കാരയത്രയും ഭാവയത്രയും സുന്ദര വസ്തുവിനെ സൃഷ്ടിക്കുന്ന പ്രവർത്തനവും അതിനെ തിരിച്ചറിയുകയും വിമർശിക്കുകയും ചെയ്യുന്ന വിധിനിർണയന പ്രവർത്തനവും സമാനധർമ്മമാണെന്ന് ക്രോച്ചെ പറയുന്നു. ആദ്യത്തേത് സൗന്ദര്യ നിർമ്മിതിയും രണ്ടാമത്തേത് സൗന്ദര്യ പുനർനിർമ്മിതിയുമാണ്. സർഗപ്രവർത്തനത്തെ പ്രതിഭ എന്നും വിധിനിർണയന പ്രവർത്തനത്തെ അഭിരുചി എന്നുമാണ് അദ്ദേഹം വിളിക്കുക. സംസ്കൃത സാഹിത്യ മീമാംസയിൽ ഇവ യഥാക്രമം കാരയത്രി, ഭാവയത്രി എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. ഭാവയത്രിയും പ്രതിഭ തന്നെയാണ് ഭാരതീയ അഭിപ്രായത്തിൽ. ഭാവയത്രി സർഗാത്മകത അന്തർഭൂതമാണെന്ന് സാരം. ഈ അഭിപ്രായത്തിന് ക്രോച്ചിയുടെ അഭിപ്രായത്തോട് ചേർച്ചയുണ്ട്. വിമർശകൻ ഒരു ലഘു പ്രതിഭയും കലാകാരൻ ഒരു മഹാപ്രതിഭയുമായിരിക്കണമെന്ന് ക്രോച്ചെ വിധിക്കുന്നു. ദാന്തയെക്കുറിച്ചൊരു വിധി വരണമെന്നെങ്കിൽ നാം ദാന്തയോടം ഉയരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആസ്വാദന മാത്രയിൽ കവി സഹൃദയാത്മകൾ ഒന്നായിത്തീരും. ഇത്തരമൊരു തന്മയതയിൽ മാത്രമാണ് നമ്മുടെ കൊച്ചു കൊച്ചാത്മകൾക്ക് മഹാത്മാക്കളെ പ്രത്യുവനിക്കാനാകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ക്രോച്ചെ ഭാരതീയ രസചിന്തനത്തിൻ്റെ പടി വരെ വന്നെത്തുന്നതായി നമുക്ക് തോന്നും. കവി സഹൃദയ വ്യാപ്തമാണെന്ന് രാസവിശ്വാസമെന്ന് ക്രോച്ചെ അറിയുന്നു. എങ്കിലും ക്രോച്ചെയുടെ തനിമ അവിടെയല്ല നാം കാണേണ്ടത്. കല സംവേദനമാണെന്ന ധാരണയെ വെല്ലുവിളിക്കുന്നതിലൂടെയാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. രാജശേഖരൻ്റെ കവി മീമാംസയിൽ ഹൃദയകവി എന്നൊരു സങ്കല്പമുണ്ട്. കവിത ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുന്നവനാണ് ഹൃദയകവി. ഹൃദയകവിയെ മാത്രം അംഗീകരിക്കുകയാണ് ക്രോച്ചെ ചെയ്യുന്നതെന്ന് പറയാം.